ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനുഷ ആത്മപ്രകാശ്. പ്രധാന വാർത്തകൾ. വന്ദേമാതരം ദേശീയ ഗീതത്തിന്റെ 150-ാം വാർഷികത്തോട് ബന്ധപ്പെട്ട് ലോക്സഭയിൽ നാളെ പ്രത്യേക ചർച്ച. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംവാദത്തിന് തുടക്കമിടും. ഇന്ന് സായുധസേന പതാക ദിനം. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സായുധ സേനാംഗങ്ങൾക്ക് ആശംസകൾ അറിയിച്ചു. ഗോവയിൽ നിശ ക്ലബ്ബ് തീപിടുത്തത്തിൽ മരിച്ചവരുടെ എണ്ണം 25. രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും കേന്ദ്രമന്ത്രിമാരും അനുശോചനം അറിയിച്ചു. സംസ്ഥാന തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിന്റെ പരസ്യപ്രചാരണം വൈകിട്ട് അവസാനിക്കും. നാളെ നിശബ്ദ പ്രചാരണം, വോട്ടെടുപ്പ് ചൊവ്വാഴ്ച. FIH പുരുഷ ഹോക്കി ജൂനിയർ ലോകകപ്പ് സെമിഫൈനലിൽ ഇന്ത്യ ഇന്ന് ജർമ്മനിയെ നേരിടും. വാർത്തകൾ വിശദമായി. വന്ദേമാതരം ദേശീയ ഗീതത്തിന്റെ 150-ാം വാർഷികത്തോട് ബന്ധപ്പെട്ട് ലോക്സഭയിൽ നാളെ പ്രത്യേക ചർച്ചയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കമിടും. ഉച്ചയ്ക്ക് 12 മുതൽ മുഴുവൻ ദിവസവും സംവാദം തുടരുമെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. സർവകക്ഷി യോഗമാണ് നാളെ വന്ദേമാതര വാർഷികവും മറ്റന്നാൾ തെരഞ്ഞെടുപ്പ് പരിഷ്കരണവും ചർച്ച ചെയ്യാൻ തീരുമാനിച്ചത്. ഇന്ന് സായുധ സേനാ പതാക ദിനം. 1949 മുതലാണ് രക്തസാക്ഷികളെയും സൈനികരെയും ആദരിക്കാൻ December 7 സായുധ സേനാ പതാക ദിനമായി ആചരിക്കുന്നത്. ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും സായുധ സേനാംഗങ്ങൾക്ക് ആശംസകൾ അറിയിച്ചു. സായുധ സേനാ പതാക ദിനത്തിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ 1 മാസത്തെ ശമ്പളം സായുധ സേനാ പതാക ദിന ഫണ്ടിലേക്ക് സംഭാവന ചെയ്തു. രക്തസാക്ഷികളോടും അവരുടെ കുടുംബങ്ങളോടും സൈനികരോടും നന്ദി പ്രകടിപ്പിക്കാൻ ഉദാര സംഭാവന നൽകണമെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിലൂടെ അഭ്യർത്ഥിച്ചു. സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൌഹാനും സേനാംഗങ്ങൾക്ക് പതാക ദിനാശംസകൾ നേർന്നു. ദേശീയ സുരക്ഷയ്ക്ക് അവർ നൽകുന്ന അളവറ്റ സേവനവും പ്രതിബദ്ധതയും അനിതര സാധാരണമാണെന്ന് അദ്ദേഹം ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. ഡെസ്ക് റിപ്പോർട്ട്.
അചഞ്ചലമായ ധൈര്യത്തോടെ രാജ്യത്തെ സംരക്ഷിക്കുന്ന ധീരസൈനികർക്ക് രാഷ്ട്രം നന്ദി അറിയിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സായുധസേനാ പതാക ദിന സന്ദേശത്തിൽ പറഞ്ഞു. സായുധസേനാ പതാക ദിന ഫണ്ടിലേക്ക് എല്ലാവരും സംഭാവന നൽകാൻ പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. സായുധസേനകളുടെ ധീരതയെയും ത്യാഗങ്ങളെയും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അഭിനന്ദിച്ചു. സൈനികരുടെ ധൈര്യം രാജ്യത്തെ സംരക്ഷിക്കുന്നുവെന്നും അവരുടെ നിസ്വാർത്ഥ സേവനം ഒരിക്കലും വീട്ടാൻ കഴിയാത്ത കടപ്പാടായി നിൽക്കുന്നുവെന്നും രാജ്യരക്ഷാമന്ത്രി പറഞ്ഞു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും സായുധസേനാ പതാക ദിനത്തിൽ സൈനികർക്ക് ആശംസ നേർന്നു. ഫ്ളാഗുകളുടെയും ടോക്കൺ ഫ്ളാഗുകളുടെയും വിൽപ്പനയിലൂടെ പതാക ദിന ഫണ്ട് സമാഹരിക്കുന്ന ദൌത്യത്തിൽ എല്ലാവരും പങ്കുചേരണമെന്നും ഗവർണർ അഭ്യർത്ഥിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയനും സൈനികർക്കും വിമുക്തഭടന്മാർക്കും കുടുംബാംഗങ്ങൾക്കും അഭിവാദ്യങ്ങൾ നേർന്നു. രാഷ്ട്ര സേവനത്തെക്കുറിച്ച് വിമുക്തഭടന്മാരുടെയും ആശ്രിതരുടെയും അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാൻ ഈ ദിനം അവസരം തരുന്നതായും മുഖ്യമന്ത്രി പറഞ്ഞു.
ഗോവയിൽ നിശ ക്ലബ്ബിലെ തീപിടുത്തത്തിൽ മരിച്ചവരുടെ എണ്ണം 25. 6 പേർക്ക് പരിക്കേറ്റു. മരിച്ചവരിൽ 4 പേർ വിനോദസഞ്ചാരികളാണ്. ശരിയായ പരിശോധനകളില്ലാതെ നിശ ക്ലബ്ബിന് അനുമതി നൽകിയ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഉത്തരവാദിത്തപ്പെട്ടവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് പറഞ്ഞു. അർദ്ധരാത്രിയോടെ ബാഗ ബീച്ചിലെ ബിർച്ചെന്ന ക്ലബ്ബിലാണ് LPG സിലിണ്ടർ പൊട്ടിത്തെറിച്ചെന്ന് കരുതുന്ന തീപിടുത്തം ഉണ്ടായത്. ഗോവയിലെ തീപിടുത്ത ദുരന്തത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമുവും ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്രമന്ത്രിമാരും അനുശോചനം അറിയിച്ചു. മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് കൂടുതൽ ശക്തി ലഭിക്കട്ടെയെന്നും പരിക്കേറ്റവർ എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെയെന്നും രാഷ്ട്രപതി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. ഉറ്റവരെ നഷ്ടപ്പെട്ടവരുടെ ബന്ധുക്കൾക്കൊപ്പമാണ് തന്റെ ചിന്തകളെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്തിനെ വിളിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അപകടത്തിന്റെ വിശദാംശങ്ങൾ ആരാഞ്ഞു. സാധ്യമായ എല്ലാ സഹായവും സംസ്ഥാന ഗവൺമെന്റ് നൽകുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെയെന്നും പ്രധാനമന്ത്രി ആശംസിച്ചു. കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, രാജ്നാഥ് സിംഗ്, JP നദ്ദ എന്നിവരും അനുശോചനം അറിയിച്ചു. തദ്ദേശഭരണ സ്ഥാപനങ്ങൾ രക്ഷാപ്രവർത്തനങ്ങളും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ടെന്നും ദുരിതബാധിതർക്ക് ആവശ്യമായ പരിചരണം നൽകുന്നുണ്ടെന്നും അമിത്ഷാ ഒരു സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. സർദാർ വല്ലഭായ് പട്ടേലിന്റെ 150-ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സർദാർ അറ്റ് 150 രാഷ്ട്രീയ ഏകതാ പദയാത്ര സമാപിച്ചു. പട്ടേലിന്റെ പൂർവിക ഗ്രാമമായ കരംസാദിൽ നിന്ന് ആരംഭിച്ച മാർച്ച് 11 ദിവസത്തെ പര്യടനത്തിന് ശേഷം ഏകതാ നഗറിലെ ഏകതാ പ്രതിമയ്ക്ക് സമീപം ഇന്നലെയാണ് സമാപിച്ചത്. പുരോഗതിയുടെ എല്ലാ മേഖലകളിലും നിർമ്മിത ബുദ്ധി അവിഭാജ്യ ഘടകമായി മാറിയിരിക്കുകയാണെന്ന് ഇന്ത്യൻ ബഹിരാകാശ യാത്രികനും വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റനുമായ ശുഭാംശു ശുക്ല പറഞ്ഞു. ന്യൂഡൽഹിയിൽ ഇന്ത്യയിലെ ആദ്യ സിറ്റി സെൻട്രിക് AI ഇന്നോവേഷൻ എഞ്ചിനായ AI ഗ്രൈൻഡിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇൻഡിഗോ വിമാന സർവീസുകൾ വ്യാപകമായി മുടങ്ങിയതിൽ യാത്രക്കാർക്ക് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് തടയാൻ നടപടി സ്വീകരിച്ചതായി കേന്ദ്രമന്ത്രി രാംമോഹൻ നായിഡു പറഞ്ഞു. ടിക്കറ്റ് നിരക്കിലെ ഗണ്യമായ വർധന പരിഹരിക്കാൻ ആഭ്യന്തര വിമാന നിരക്കുകൾക്ക് വ്യോമയാന മന്ത്രാലയം പരിധി നിശ്ചയിച്ചതായും അദ്ദേഹം ന്യൂഡൽഹിയിൽ അറിയിച്ചു. കൂടുതൽ അന്വേഷണത്തിന് ശേഷം ഇൻഡിഗോയ്ക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ വ്യക്തമാക്കി. യാത്രക്കാരുടെ റീഫണ്ട് രാത്രി 8 മുൻപും ബാഗേജ് ക്ലിയറിംഗ് 24 മണിക്കൂറിനകവും പൂർത്തീകരിക്കാൻ ഇൻഡിഗോയ്ക്ക് കർശന നിർദ്ദേശം നൽകിയതായും രാംമോഹൻ നായിഡു അറിയിച്ചു. ഇൻഡിഗോ വിമാന സർവീസുകൾ വ്യാപകമായി മുടങ്ങിയതിൽ വിശദീകരണം തേടി DGCA ഇൻഡിഗോ മേധാവി പീറ്റർ എൽബേഴ്സിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. തുടർച്ചയായ 5 ദിവസവും സർവീസുകൾ മുടങ്ങിയതും യാത്രക്കാർ ദുരിതത്തിലാകുകയും ചെയ്തത് ഇൻഡിഗോയുടെ ആസൂത്രണത്തിലെയും മാനേജ്മെന്റിലെയും ഗുരുതര വീഴ്ചകളാണെന്ന് കാണിച്ചാണ് നോട്ടീസ്. വിമാന സർവീസുകൾ റദ്ദാക്കിയതും ശൈത്യകാല തിരക്കും കണക്കിലെടുത്ത് വിവിധ സോണുകളിൽ നാളെ വരെ 89 പ്രത്യേക സർവീസുകൾ ഏർപ്പെടുത്തിയതായി റെയിൽവേ അറിയിച്ചു. പൂനെ, ബംഗളൂരു, ഡൽഹി, മുംബൈ, ചെന്നൈ, ഹൈദരാബാദ് എന്നിവയെ ബന്ധിപ്പിക്കുന്ന അധിക സർവീസുകളാണ് ഏർപ്പെടുത്തിയത്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം രണ്ടാം ഘട്ടത്തിൽ ഇതുവരെ 50,93,00,000 എന്യൂമറേഷൻ ഫോമുകൾ വിതരണം ചെയ്തതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. 51 കോടി വോട്ടർമാരുടെ 99.93% കോടിയിലേറെ ഫോമുകൾ ഡിജിറ്റൈസ് ചെയ്തതായും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെളിപ്പെടുത്തി. February 14 അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും. സംസ്ഥാന തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിന്റെ പരസ്യപ്രചാരണം വൈകിട്ട് 6 അവസാനിക്കും. നാളെ നിശബ്ദ പ്രചാരണമാണ്. വോട്ടെടുപ്പിന് ഒരുക്കങ്ങൾ പൂർത്തിയായതായി ജില്ലാ കളക്ടർമാർ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലാണ് ചൊവ്വാഴ്ച വോട്ടെടുപ്പ്. 36,630 സ്ഥാനാർത്ഥികൾ മറ്റന്നാളത്തെ തെരഞ്ഞെടുപ്പിൽ ജനവിധി തേടും. രണ്ടാംഘട്ട വോട്ടെടുപ്പ് ഈ മാസം 11 വോട്ടെണ്ണൽ 13. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാംഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന ജില്ലകളിൽ പോസ്റ്റ് ഓഫീസുകൾ നാളെ വൈകിട്ട് 6 വരെ തുറന്നു പ്രവർത്തിക്കാൻ നിർദ്ദേശം നൽകിയതായി പോസ്റ്റ് മാസ്റ്റർ ജനറൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചു. പോസ്റ്റൽ ബാലറ്റ് അപേക്ഷകളും ബാലറ്റുകളും അറിയിക്കാനും അയക്കാനും സ്വീകരിക്കാനും വേണ്ടിയാണ് നടപടി. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണ പര്യടനത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയനും BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറും ഇന്ന് കോഴിക്കോട്ട്. മുഖ്യമന്ത്രി രാവിലെ പ്രസ് ക്ലബ്ബിൽ മീറ്റ് ദ ലീഡർ പരിപാടിയിൽ പങ്കെടുത്തു. വൈകിട്ട് ബീച്ചിൽ പൊതുസമ്മേളനത്തിലും അദ്ദേഹം സംബന്ധിക്കും. BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ വൈകിട്ട് ശ്രീനാരായണ സെന്റിനറി ഹാളിൽ വികസിത കോഴിക്കോട് സുഹൃത് സംഗമത്തിൽ സംബന്ധിക്കും. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖലി തങ്ങൾ ഇന്ന് മുഖദാറിൽ കോഴിക്കോട് കോർപ്പറേഷൻ UDF തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ സംബന്ധിക്കും. UDF സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി ഇന്ന് കണ്ണൂരിലെ വിവിധ ഭാഗങ്ങളിൽ പ്രചാരണം നടത്തി. ശബരിമല വിഷയത്തിൽ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഫലപ്രദവും കൃത്യവുമായ അന്വേഷണമാണ് നടത്തുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കോഴിക്കോട്ട് പറഞ്ഞു. പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച മീറ്റ് ദ ലീഡർ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കണ്ണൂർ ജില്ലയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രിസൈഡിംഗ് ഓഫീസർ, ഫസ്റ്റ് പോളിംഗ് ഓഫീസർ, ഡ്യൂട്ടി ലഭിച്ചിട്ടും ഇതുവരെ പരിശീലനം കിട്ടാത്തവർ എന്നിവർക്ക് മറ്റന്നാൾ രാവിലെ ജില്ലാ പ്ലാനിംഗ് ഓഫീസ് കോൺഫറൻസ് ഹാളിൽ പരിശീലനം നൽകും. നേരത്തെ പരിശീലനത്തിൽ പങ്കെടുക്കാത്തവരെയും നിയമന ഉത്തരവ് ലഭിച്ചവരെയും വരണാധികാരികൾ വിവരം നൽകി പരിശീലനത്തിൽ നിർബന്ധമായും പങ്കെടുപ്പിക്കണമെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറായ കലക്ടർ അറിയിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ശബരിമലയിൽ പുലർച്ചെ മുതൽ വൻ ഭക്തജനത്തിരക്ക് അനുഭവപ്പെടുകയാണ്. ആദ്യ 6 മണിക്കൂറിൽ 30,000 പേർ ദർശനം നടത്തിയെന്നാണ് കണക്ക്. 5,000 താഴെ ഭക്തർക്ക് മാത്രമാണ് ഇന്ന് സ്പോട്ട് ബുക്കിംഗിലൂടെ അനുമതി നൽകിയത്. തിരുവനന്തപുരം കോട്ടൂർ വനമേഖലയിൽ നിന്നെത്തിയ 167 പേരടങ്ങുന്ന കാണിഗോത്ര സംഘം പതിവ് തെറ്റിക്കാതെ ഇത്തവണയും മല ചവിട്ടി ദർശന സായുജ്യം നേടി. അഗസ്ത്യർകൂടത്തിൽ നിന്ന് വ്രതശുദ്ധിയോടെ ശേഖരിച്ച കാഴ്ചദ്രവ്യങ്ങൾ ഗോത്രപ്രതിനിധികൾ അയ്യപ്പസ്വാമിക്ക് സമർപ്പിച്ചു. തിരുവനന്തപുരത്ത് നിന്നും രജു കോലിയക്കോട്.
കാണിഗോത്ര സംഘത്തിന്റെ നേതാവ് വിനോദ് കുമാറിന്റെ നേതൃത്വത്തിൽ 27 കുട്ടികളും 14 മാളികപ്പുറങ്ങളും അടങ്ങുന്ന സംഘം 3 KSRTC ബസ്സുകളിലായാണ് പമ്പയിലെത്തിയത്. അയ്യപ്പൻ എന്നു പേരുള്ള ഭിന്നശേഷിക്കാരനായ അംഗവും സംഘത്തിലുണ്ട്. മുളങ്കുറ്റിയിൽ നിറച്ച കാട്ടുചെറുതേനും ഈറ്റയിലും അരിച്ചൂരലിലും നിർമ്മിച്ച പൂജാപാത്രങ്ങളും കാട്ടുകുന്തിരിക്കവും കരിമ്പും കാട്ടിൽ വിളഞ്ഞ കദളിക്കുലകളും കാട്ടുപൂക്കളും അടങ്ങുന്ന വനവിഭവങ്ങളാണ് ഇവർ അയ്യന് കാഴ്ചയർപ്പിച്ചത്. പരിസ്ഥിതി സൌഹാർദ്ദമായ തീർത്ഥാടനമെന്ന സന്ദേശം കൂടിയാണ് ഇവരുടെ യാത്ര നൽകുന്നത്. കാഴ്ചദ്രവ്യങ്ങൾ കാട്ടുകൂവ ഇലകളിലാണ് പൊതിഞ്ഞെടുക്കുന്നത്. 100 മുൻപ് അഗസ്ത്യവനത്തിൽ നിന്ന് പശ്ചിമഘട്ട വനനിരകളിലൂടെ കാൽനടയായി വന്ന് ദർശനം നടത്തിയിരുന്ന പൂർവികരുടെ സ്മരണ പുതുക്കിയാണ് ഇവർ എത്തുന്നത്.
FIH പുരുഷ ഹോക്കി ജൂനിയർ ലോകകപ്പ് സെമിഫൈനലിൽ ഇന്ത്യ ഇന്ന് ജർമ്മനിയെ നേരിടും. ചെന്നൈയിൽ വൈകിട്ട് 8 മത്സരം ആരംഭിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. വന്ദേമാതരം ദേശീയഗീതത്തിന്റെ 150-ാം വാർഷികത്തോട് ബന്ധപ്പെട്ട് ലോക്സഭയിൽ നാളെ പ്രത്യേക ചർച്ച. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംവാദത്തിന് തുടക്കമിടും. ഇന്ന് സായുധസേനാ പതാക ദിനം. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സായുധസേനാംഗങ്ങൾക്ക് ആശംസകൾ അറിയിച്ചു. ഗോവയിൽ നിശാ ക്ലബ്ബ് തീപിടുത്തത്തിൽ മരിച്ചവരുടെ എണ്ണം 25. രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും കേന്ദ്രമന്ത്രിമാരും അനുശോചനം അറിയിച്ചു. സംസ്ഥാന തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിന്റെ പരസ്യപ്രചാരണം വൈകിട്ട് അവസാനിക്കും. നാളെ നിശബ്ദ പ്രചാരണം, വോട്ടെടുപ്പ് ചൊവ്വാഴ്ച. FIH പുരുഷ ഹോക്കി ജൂനിയർ ലോകകപ്പ് സെമിഫൈനലിൽ ഇന്ത്യ ഇന്ന് ജർമ്മനിയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.